നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ ഇന്റർവ്യൂ സീരീസ് അറിഞ്ഞതും അറിയാത്തതും, തുടർന്ന് സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്കനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-7222. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. ഇപ്പോൾ കേൾക്കാം അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ ന്യൂസിലൻഡിലെ സുഡിമ ഹോട്ടലിന്റെ ഫൗണ്ടറും സിഇഒയുമായ സുദേഷ് ജുഞ്ചൻവാലയുമായുള്ള പ്രത്യേക സംഭാഷണം.
Welcome to our show, Sudesh.
No, thank you for inviting me.
Sudesh, many of our listeners know you as the CEO of Sudima or Hint Management Group. Let us start from the beginning, or a flashback, how all of this began.
So our family from Hong Kong, we decided to start investing in New Zealand in properties. So my father, he came here in 1991 and he bought warehousing and industrial and commercial properties. And then in 2001, when I moved here, we diversified and we sold a lot of rental properties. Mm-hmm. And we got into hotel business. That's because we have a hotel experience. We used to own a hotel in Singapore, which was a 500-600-room hotel. So there's the hospitality background. So when I came here, we slowly got into the hotel business again. And that's how the journey started.
Yeah. Nice. When you started, obviously you are a migrant. Have you ever had any self-doubt, or the community around you have doubt in yours? Oh, he's a migrant. How is going to understand the culture of the guest who is walking in? Or how you've been successful in proving them wrong?
So like I remember when we bought our Rotorua hotel, I mean, first thing we do is when we buy something, we keep the management on, because they've been running the hotel, the manager, the the financial controllers and all. So that way there's no change. People don't see that, hey, suddenly there's a change of owner and everything, all the culture and everything has changed. But I remember when we bought our Rotorua hotel.
And was that the first one?
No, that's our second hotel.
One. First one was in Auckland.
No, first one was in Christchurch Airport. Mm-hmm. We bought that in 2000. Mm. And then after that in 2003, we bought our Rotorua hotel.
Okay.
And I remember, the financial controller there wanted to meet me. And she said, look, I've heard that Indians don't pay their bills on time, and I'm the one who'll be, the suppliers will be chasing. And that's something that's very close to my heart, is like paying bills on time.
Mm.
So I told her, look, I don't know who you've been dealing with, but as long as we are able to pay, our bills will always be paid on time. So, and she was very happy that to get that assurance. And after that, but another thing is, one thing is to talk, but to action it, I mean, we never stopped any payments just for the sake of, expanding our cash flow or anything. So,
how about catering to the local community, especially to the Kiwi community or the Europeans coming into New Zealand?
No, there's no difference. I mean, hospitality is in our blood. But again, if you walk into our hotel, you'll never see that it's run by Indians. We have a very diverse group of staff. While Indians make up a good majority of that, I would say about 20% of our staff are Indian,
mm-hmm.
Which is very common. If you walk into any hotel, whether it's owned by me or anyone, you'll find about that much
25% of
the staff will be Indian. So we are a very, you know, we don't specifically pick Indians or we don't specifically pick a community. It's all on merit based, and you know, that's how we choose our staff. So, you know, the guests don't find any difference. And hospitality is, you know, the culture that we bring. You know, when the induction happens, the culture that we, you know, we teach them that this is our culture, the hospitality, looking after the guest, and all that works well in our favor when the guest leaves happy.
Nice. I can see that there are a lot of first in the Sodima Hotel Group. Like, you are the first to introduce a lot of ladies' hygiene products. To name a few, I'm just sharing.
Yeah.
The second one is fully accessible design.
Yeah.
What is that thought in you to have that 100% fully accessible, or how does it look like?
Oh, look, it's something, you know, it came about because I was listening to, you know, we met a person, Mani Bhagwanath. She is blind, and she was a, she ran a an organization called Be Accessible. Mm-hmm. And her whole thing was, you know, that you should make all public places as accessible as possible. So, you know, what she said really resonated with us. So we started following her, and she had a whole organization which would come and look at your hotel or look at your workplace and see how to make it more accessible friendly. And so, you know, her team used to come and advise us.
Mm-hmm.
And then we used to take that on board, and then we used to add our own things on top of that just to make things more accessible. And we had a great partnership. We learned a lot from them, and that's how you know, I mean, it's like part of our inclusivity, you know, we and that's what we've always been, very inclusive. So why should we exclude anyone with any sort of access needs?
So. That's amazing. And when you design these kind of fully accessible designs, is there anything where you felt, oh, this is going to be really tough, and then finally it turned to be really an incredible achievement? For example, those who have with having that kind of disability, guest walked in and they really appreciated that particular design.
One thing that we changed, I mean, you know, like the hotels that we bought, we can't do anything because they came built, you know, then we try to change whatever we can. But the ones that we built, we made sure that, you know, there was no steps to get into the hotel.
Mm.
Like, you know, normally you pull into the hotel and there are a few steps to walk into the hotel. And there, on the side, there's a ramp for the wheelchair.
Mm-hmm.
Yeah, like, okay, you are the second class citizen, you go that side and rest of us, we go this way.
Yeah, yeah.
So, you know, it's a simple matter of just convincing architect, hey, you know, we just put a ramp for everyone. Mm-hmm. So everyone goes up that ramp same way. Everyone is a same, equal. And, you know, it was tough to, because architects love to put steps there.
Steps, yeah.
You know, as a sense of arrival.
Mm.
But I can tell you, it's been very well received when people walk in as equals.
Likewise, you have got a lot of first, especially when it comes to awards, Supreme Awards, Employee Choice of the Awards. What is that one award which is close to your heart?
I think winning the TIA Supreme Awards, that was in 2019, I believe. That was a very big, you know, that felt very close. I mean, it validated, vindicated everything that we have done, because we won that award on the back of winning the Employer of Choice and Sustainability Choice. And TIA is the Tourism Industry Aotearoa.
Mm-hmm.
So it's your peers selecting you for an award like that, which is
very valuable.
Very valuable. And these are not like, you know, we don't want to be the, you know, best new hotel for design. We would rather be best hotel for employer of choice, or best, you know, best company for employer of choice, or best sustainable, you know, those kind of soft awards have more meaning to us rather than something that's temporary, because today you might win the most beautiful restaurant award, but tomorrow, you know, someone else will be there'll always be someone else with a better looking hotel or restaurant than you.
Listening to you, I can see you're a visionary, and you are also in the board of Entrepreneurs Board.
I was earlier, not anymore. No.
What's your comment about the migrant entrepreneurs? Do they still have that fire on their belly like you?
No, most migrants come here to make a better life for themselves. You know, why did we migrate? Like, why did my grandfather migrate in 1918 out of India to Burma? Was to make a better life. And when you come out, you work hard. Nobody comes here to be like, you know, hey, you know, I'll go on the dole. I think most Indians are coming here to work hard. Okay. And they're always looking for opportunities. Hey, what can I do? You know, like if they see something, there's some gap in the market where I can do some, you know, start a business. I think, you know, most Indians are always looking for some angle how they can run a business. And they take chances. And that's what entrepreneurship is about.
Great. What will be your advice to them using your experience and expertise for the last so many decades you are into an entrepreneurship? What will be your one piece of advice to them?
I would say, you know, manage your cash flow well. You know, because that's, you know, if you... you know, don't be too conservative. At the same time, don't be too gung-ho that, you know, hey, this is such a wonderful idea, it will succeed, or, you know, like, oh, you know, let me tread carefully. I think you have to have a balance of that, and having a good cash backup, because, you know, if your business doesn't, if you might think that, hey, you know, in 3 months I'll be cash flow positive, it might take 6 months, it might take a year. So just be prepared that it can be a slow burn.
So managing cash flow, or managing, know your finances is very pertinent when you are an entrepreneur.
And you being a business analyst, I'm sure you probably know more than anyone
exactly,
else.
Exactly. What will be your one piece of business ethics, which I want to say, which you will never compromise on? What will be that one business ethics?
Pay your bills on time, because that money keeps the world going round. You know, like if I don't pay my suppliers on time, it affects them. And, you know, being very clear about money, you know, money dealing. It's that one thing which kind of kills a lot of relationship, you know, be it supplier, be it partner, be it anyone. If you're not clear with money, as in transparent about, you know, about the money part, yeah, it's that just destroys a lot of relationships.
That's a great quality, Sudesh. I would say paying bills on time. Nowadays, it is very challenging in the current market. When you are saying that, I also seen you make sure that when your business grow, you should give back to the community, and you are involved in a lot of philanthropic activity. How that triad has come from you? Is it your born triad or something you cultivated on the go?
I think, you know, I always saw my parents, you know, my family giving, you know, whenever. And it starts from your childhood days. You know, when I was living in Kathmandu, I remember, you know, we always had a container full of rice where anyone going past, any, you know, we always gave a bowl of rice to them. You know, it was so it's an ingrained habit that, you know, you give something because you can. And now, you know, my wife, she is the driving force behind me, making sure, you know, like she's taken over the mantle of giving,
mm-hmm.
and I just follow in her slipstream.
Nice. So, like any business, we all talk about BCP, business continuity process. Can we hear from you? What is your business continuity plan? Is your family or your kids is taking over?
So, I professionalized my company about 10 years ago. So we've got a CEO, we've got a whole, you know, group of very talented senior members, senior leaders who run my company. I am more of a strategic person. I don't look after, I don't micromanage, I don't go too big into details. So it's a business that can run. You know, I can take a month's holiday, you know, which I wish I could, but you know, it still goes on. At present, my daughter, her name is Karika, she's joined the business and she's, you know, taken on over that strategic part and the growth part. So while she's there, but you know, she's backed by a whole group of senior leaders who will, you know, who support her as well, and I'm still there. So, you know, it'll continue as long as we want to, I guess.
Have you given any golden rules for your daughter to run the business? Like, is there any guidebook? Is that something you should never compromise on?
No, I mean, I think we've always been very, very honest in our dealing, and by that I mean, you know, we don't take advantage of people. You know, it's a people's business, and we never take advantage of that. You'll never hear us exploiting, you know, anyone. If anything, we actually help out with some migrants who were exploited workers. So, you know, we give them work and all. So, you know, it's that culture of not doing anything wrong is there in all our, you know, anyone who works with us. So, and Kanika also, she's very clear about that. If anything, she sometimes she brings in more responsibility, saying, "Hey, you know, let's do this. Let's, you know." So it's good. Now she also heads our sustainability side.
Mm-hmm.
So she's always on lookout for how to make ourselves more sustainable.
So there's, like we were discussing about, lot of first introduced by the Sudhima Hotel. Likewise, is there anything you recently introduced from a technologically advancement perspective?
I would say we are one of the few hotels. We are not the first, but one of the few hotels which have implemented delivery robots very successfully. So, you know, like when you go into our hotel, if you order something from room service, a robot will come knocking and deliver to you. And it's part of, not part of reducing our workforce. It's more about helping them. Because, you know, rather than that person going up and down with a, you know, plate full of food or towel or whatever it may be, we'd rather that person is serving guests and interacting with guests. After all, it is a human touch industry. So, but we are one of the few which have successfully implemented it so that you can go up the lift, you know, call the guest from outside the room and say, you know, I'm here.
How was the response received from the guest?
Oh, look, they are fascinated. I mean, you know, kids especially, they kind of go around following the robot.
They love seeing robots. Yeah.
Yeah. Okay. Yeah, and it's a robot that can sing happy birthday as well. Oh. So when it comes delivering to your table in the restaurant, it can also sing
happy birthday.
Yeah.
Wedding anniversary. Okay, nice. Just out of curiosity, I would like to know, your name is Sudesh and the brand, hotel brand is Sudhima. Any connection?
Yeah, so it's a brand name that we created, and we mishmashed all of my name and my siblings. So between my sister and five brothers, it's all the names have been, you know, the initials have been taken together. And so SU is for Sudesh and Sushila, DI is for Dinesh. M is for Manoj, A is for Anil and Arun. So it's like, you know, so it's very close to our my heart. You know, it's
that's very interesting. That's wonderful. Sudesh, you are a business leader and same time entrepreneur. You have taken a lot many decisions on this journey. Looking back, have you ever felt, oh, that decision, I should have taken it in a different way? Have you ever weighed that decision and the outcome?
Look, I mean, as the fisherman says, you know, we always cry about the ones which got away. So, you know, there's always the missed opportunities. You think about, you know, what could I have done differently? I think, you know, but then you, if you keep dwelling on that, you'll never go grow. So, you know, you have to learn from it and move on. But yeah, I mean, everyone has a lot of, you know, the ones which got away, sort of missed opportunities.
That's an inspiring piece of advice. Learn from the mistakes and move on.
Yeah.
That's great. Yeah, Sudesh, you are involved in the tourism sector and the sustainability in the tourism. Have you ever felt something should have been better as far as New Zealand is concerned?
No, I think New Zealand does a very good job of being sustainable. I mean, we've, you know, now government has, you know, taken out the initiative of Manaaki Tanga, which means looking after our, you know, environment, you know, so it's being responsible tourist. And that's something we, like, you know, when you come on an Air New Zealand flight, you know, you're shown that documentary video of, like, you know, be a responsible tourist. And I think one thing that in New Zealand can do better is to improve our infrastructure. I think, you know, that's where we are not spending enough money on developing our infrastructure. If you want to get more tourism, we definitely need better infrastructure. And by that I mean better roads, better rail networks, better, you know, ferries, better whatever. But you know, we just need, yeah.
Be better.
Yeah.
What is your future dream about Sudhima Hotel or Hint Management Group?
So our intention is to grow, and we want to double in size in the over the next 5 to 10 years, and not only in New Zealand but even going out. Yeah, you know, so our neighborhood is Australia and the Pacific Islands. You know, so that's our next step to grow, I guess.
I'm sure you might have traveled across the globe. Can you pinpoint any country where the hospitality or the tourism sector is having the best practices?
Best practices, you know, the difference between Asia and developed countries where, with, you know, so there's the low wage economies and the high wage economies. I think, you know, you are talking chalk and cheese when you're comparing apples and oranges. So like when you go to Thailand or India, you walk into a restaurant and there'll be 10 staff, you know, half of them are on their phone talking to each other, not looking after the guests. Whereas over here, you know, 3 people will manage that size restaurant and they'll be running around and doing everything. So you know, there's no such thing as best practice. I think, you know, we in India or in Thailand, we kind of overhire. Over here, we have to we have to maintain your cost, manage your cost. So you know, you kind of hire good people who do. I think the end result is better over here. You know, over here the guests get a much better experience, and best practice wise, because there's no tipping expectation, like, you know, unlike going to US where suddenly now 20% is minimum.
We have recently been to US and we have experienced 18%, 20% tipping.
Yeah, and that's on top of the sales tax.
Yeah, exactly. So in that way, we are fortunate to be in New Zealand.
And yes.
What is that vision, or what do you think when guests walk into Sudhima? What is your set expectation the guests should feel this one line when they walk into Sudima Hotel?
So we have a whole mission statement, and that includes the last part of that is you're walking into Sudima Hotel, which is the most accessible, the most sustainable hotel, which runs the most accessible and sustainable hotels in, Australia, New Zealand. And we want you to have the, to be able to make the best of your day. So making the best of your day is the, is our goal.
To achieve that goal, do you feel stress in a day-to-day activity, and how you unwind yourself personally?
I think for me, New Zealand is such a wonderful place that you can go out. We are so fortunate that you can go out for, step out of your house, walk along a park, walk along a beach. You can do any of that very easily, and it's very accessible. So, and it's clean. So, that's one way to de-stress. Second way I like is meeting friends. I'm very comfortable. I'm a social person, so I want to be around friends. And I've got a small group of friends which we try to meet.
Mm-hmm. On that note, thank you so much for sharing your vast knowledge, your entrepreneurial skills with our listeners. And I wish you all the best, Sudesh.
Thank you. Thank you for inviting me.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് സുഡിമ ഹോട്ടലിന്റെ ഫൗണ്ടറും സിഇഒയുമായ സുദേഷ് ജുൻജുൻവാലയുമായുള്ള അഭിമുഖം. ഇനി കേൾക്കാം സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
മലയാളം എഫ് എം 104.6 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകൂടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ മെയ് മാസത്തിൽ റിലീസ് ചെയ്ത ചില മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം. മലയാളത്തിലെ ആദ്യത്തെ പാരഡി സിനിമ ചിറുപൊടിഞ്ഞ കിനാവുകൾ 2015 മെയ് 1 റിലീസ്. അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ശ്രീനിവാസന്റെ കഥാപാത്രം അംബുജാക്ഷൻ എഴുതിയ കഥയാണ് ചിറുപൊടിഞ്ഞ കിനാവുകൾ. ഈ സിനിമയിൽ ആ കഥയുടെ സിനിമാ ചർച്ച നടക്കുകയാണ്. ഒപ്പം മലയാള സിനിമയിലെ സർവ ക്ലീഷകളെ ഇരുത്തി കളിയാക്കുന്ന ചിത്രമാണ് ചെറുകുടിഞ്ഞ കിനാവുകൾ. നാട്ടിലെ ധനികനായ വിറക് വെട്ടുകാരന്റെ മകളോട് പാവപ്പെട്ട തയ്യൽക്കാരനുള്ള അനുരാഗമാണ് കഥ. ആ കിനാവുകളുടെ ചെറുകുടിഞ്ഞേനെ UK-ക്കാരനുമായുള്ള ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ കുഞ്ചാക്കോ ബോബനും റീമ കല്ലിങ്കലുമായിരുന്നു ഈ സ്പൂഫ് സിനിമയിലെ നായിക നായകന്മാർ. പുതുമുഖം സന്തോഷ് വിശ്വനാഥാണ് സംവിധാനം. ഇദ്ദേഹമാണ് മമ്മൂട്ടിയുടെ 1 എന്ന ചിത്രം പിന്നീട് സംവിധാനം ചെയ്തത്. ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിരുന്നു നിർമ്മാതാവ്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. നീലാക്കുടമേ ജയചന്ദ്രനും മിൻമിനിയും ചേർന്ന് പാടി ആ പാട്ട് ഒരു കാലഘട്ടത്തെ തന്നെ തിരിച്ചുകൊണ്ടുവന്ന പാട്ടാണ്. ശങ്കർ മഹാദേവന്റെ മകൻ സിദ്ധാർത്ഥ് 2 ഗാനങ്ങൾ പാടി. മഞ്ജിരിയോടൊപ്പം ഓ മലേ യാരോ മലേ, പിന്നെ അന്ന് ഗായത്രി സുരേഷിനൊപ്പം കണ്ണിൽ നോക്കാതെ എന്ന ഗാനം. കുടമേ
എല്ലാം ചൊല്ലുമോ? ഒരു മധുര സൂചി തുമ്പാൽ പതിയെന്നുള്ളും പോലെ സുഖനോവിലുള്ളം വിങ്ങിയോ?
അച്ഛന്റെ ശത്രുക്കളാൽ ജീവിതം മാറിമറിയുമ്പോൾ ആയുധം കയ്യിലെടുക്കുന്ന നായകൻ, അതാണ് എസ് എൻ സ്വാമി ജോഷി മോഹൻലാൽ ടീമിന്റെ തകർപ്പൻ ഹിറ്റ് നാടുവാഴികൾ. സെവൻ ആർട്സിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ക്രൈം ത്രില്ലർ ഡ്രാമ റിലീസായത് 1989 May 5. ഹോളിവുഡ് ചിത്രമായ ഗോഡ് ഫാദറിന്റെ സ്വാധീനമുണ്ട് ഈ കഥയ്ക്ക്. മോഹൻലാലിന്റെ അച്ഛനായി മധു, സഹോദരിയായി സിതാര, കാമുകിയായി രൂപിണി, ശത്രുക്കളായ ദേവൻ, മുരളി, ബാബു നമ്പൂതിരി സഖ്യം. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായ അർജുൻ എന്ന മോഹൻലാൽ അച്ഛന്റെ അറസ്റ്റ് വാർത്ത അറിഞ്ഞ് നാട്ടിലെത്തുകയാണ്. ജയിലിലായ അച്ഛന്റെ ബിസിനസ് കടിഞ്ഞാൻ കയ്യിലെടുക്കുന്നതും ബിസിനസ് രംഗത്തെ ശത്രുക്കൾ തുടർച്ചയായി കേസുകളിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ. രാത്രിയിൽ നായകന്റെ വീട് റെയ്ഡ് ചെയ്യാമെന്ന ഉദ്യോഗസ്ഥർക്ക് ചായയിൽ വിം പൗഡർ കലക്കി കൊടുത്ത് വയറിളക്കം ഉണ്ടാക്കി കൈയടി വാങ്ങിയ സീനടക്കം കൊടുക്കൽ ശ്രമങ്ങളാണ് പിന്നീട്. പലിശയ്ക്ക് വായ്പ വാങ്ങിയ പണപ്പെട്ടിയിൽ സ്വർണ ബിസ്ക്കറ്റുകൾ ഒളിപ്പിച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ശത്രു ശ്രമവും മറികടക്കുന്നത് അടക്കം നായകന്റെ അതിജീവന ശ്രമങ്ങളാണ് സിനിമയിൽ കാണാൻ കഴിയുക. വില്ലനെ കൊല്ലാൻ നായകൻ ശവപ്പെട്ടിയിൽ വരുന്നതാണ് ക്ലൈമാക്സ്. ഷിബു ചക്രവർത്തി ശ്യാം ടീമിന്റെ ഗാനങ്ങളിൽ രാവിൽ പൂന്തേൻ ജനപ്രിയമാണ് ചിത്രത്തെ പോലെ തന്നെ.
ൂടും ആരും പൂമണിമായി അല്ലികൾ പോ
രാജ് നിർമ്മാണവും രചനയും സംവിധാനവും ചെയ്ത് ജയൻ നായകനായ അഗ്നിശരം ജയന്റെ മരണശേഷം 1981 May 8 റിലീസ് ചെയ്തു. ബാല്യത്തിൽ പരസ്പരം കാണാതെ വലുതാവുമ്പോൾ അവിചാരിതമായി കണ്ടുമുട്ടുന്ന സഹോദരങ്ങളായി ജയനും സുകുമാരനും. ജ്യേഷ്ഠൻ പ്രതാപചന്ദ്രൻ മരിച്ചതിൽ പിന്നെ സ്വത്ത് തട്ടിയെടുക്കാൻ ചേട്ടത്തിയെയും, അത് കവിയൂർപ്പന്നമ്മയാണ്, മകനെയും വലുതാവുമ്പോൾ ജയൻ കൊല ചെയ്യാനായിരുന്നു ഗോപാലൻ മുതലാളി എന്ന ജോസ് പ്രകാശിന്റെ പദ്ധതി. പക്ഷെ ചേട്ടത്തെയും മകനും ഓടി രക്ഷപ്പെട്ടു. ഓട്ടത്തിനിടയിൽ അമ്മയും മകനും രണ്ടിടത്തായിപ്പോയി. തീർച്ചയായും ഗർഭിണിയായിരുന്ന ചേട്ടത്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, അതാണ് സുകുമാരൻ. പിന്നീട് നടക്കുന്ന നാടകീയ രംഗങ്ങൾക്കിടയിൽ അമ്മയും സഹോദരങ്ങളും ആളറിയാതെ കണ്ടുമുട്ടുന്നുണ്ട്. വില്ലൻ ഗോപാലൻ മുതലാളി എന്ന ജോസ് പ്രകാശ് സ്വന്തം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച ആളാണ്. അധർമ്മത്തിനെതിരെ അഗ്നിശരം പോലെ ഉയർന്ന ജയന്റെ കഥാപാത്രം ജോസ് പ്രകാശിന്റെ കഥ കഴിച്ചതോടെ കാര്യങ്ങൾ ശുഭമായി. ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ ടീമിന്റെ ആയിരുന്നു ഗാനങ്ങൾ. വിരുന്നു വന്നു സ്നേഹത്തിൻ പൂപ്പാലിക എന്ന ഗാനം, പൂ ചിരിച്ചു പിന്നെ നീ ചിരിച്ചു എന്ന വേറൊരു ഗാനം, സംഗീത സഹായി ജോൺസൺ ആയിരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ അമ്പലവിളക്ക് എന്ന ചിത്രം ഓർക്കാം. വഴിയമ്പലത്തിലെ പഴയ കൽവിളക്കിലെ പ്രകാശം പോലെ കുടുംബത്തിനു വേണ്ടി ജീവിക്കാൻ മറന്നുപോയ ആളായി മധു വേഷമിട്ടു. ത്യാഗിയായ മണ്ടൻ എന്ന് മധുവിന്റെ കഥാപാത്രത്തെ കുറിച്ചൊരു വിശേഷണമുണ്ട് ചിത്രത്തിൽ. ശാസ്ത്ര പ്രൊഡക്ഷൻസിന്റെ സുബ്രഹ്മണ്യം കുമാർ നിർമ്മിച്ച ചിത്രത്തിന്റെ റിലീസ് 1980 May 9. അച്ഛൻ മരിച്ചതിനു ശേഷം കുടുംബഭാരം ചുമലിലേറ്റിയ ഗോപി എന്ന മധു അനിയന് ഡോക്ടറാവാൻ വേണ്ടി, അനിയന്റെ കഥാപാത്രം അവതരിപ്പിച്ച ശശി എന്ന പേരുള്ള ഒരു നടനായിരുന്നു, അനിയന് ഡോക്ടറാവാൻ വേണ്ടി വീട് പണയപ്പെടുത്തി. പഴയ ശോഭന അവതരിപ്പിച്ച അനീത്തിയെ പറഞ്ഞയച്ചു. തിരക്കിനിടയിൽ സ്വന്തം പ്രണയത്തിന് സമയമില്ല. മധു പ്രണയിക്കുന്നത് ശ്രീവിദ്യയാണ്. അനിയൻ ഇതിനിടെ ഒരു പണച്ചാക്കിനെ വിവാഹം കഴിച്ചു. സ്വർണക്കൂട്ടിലേക്ക് ഒരു തത്തയെ വാങ്ങി എന്ന പോലെ ഗോപി എന്ന മധുവിന്റെ വീട് ജപ്തിയിലായി. ദുരിതങ്ങൾ പോരാഞ്ഞ് മധു എന്ന ഗോപി കുടലിൽ ക്യാൻസർ വന്ന് ആശുപത്രിയിലായി.
കാലമെന്ന ദൈവം ഒരു ഭ്രാന്തൻ രാജാവ് എന്ന് എല്ലാ അർത്ഥത്തിലും ഇരുട്ടിലായ ഗോപിക്ക് വെളിച്ചമായി പഴയ കാമുകി ശ്രീവിദ്യ വന്നു. തമ്പിയുടെ തന്നെ ഇമ്പഗാനങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റാണ്. സംഗീതം ദക്ഷിണാമൂർത്തി. പകൽ സ്വപ്നത്തിൻ പവനൊരുക്കും മഞ്ഞ പട്ടുഞ്ഞുറിഞ്ഞു എന്നീ ഗാനങ്ങൾ ഹിറ്റായി.
സ്വപ്നത്തിൽ പവനൊരുക്കും പ്രണയ രാജശില്പി ഇന്ന് സന്ധ്യ കവർന്നെടുത്ത സ്വപ്നം എത്ര പവൻ
ഒരേ സംവിധായകന്റെ രണ്ട് ചിത്രങ്ങൾ റിലീസ് എന്ന അപൂർവത മാത്രമല്ല ജോഷിയുടെ ക്രെഡിറ്റ്. രണ്ട് ചിത്രങ്ങൾക്കും ഒരേ കഥ കൂടിയാണ്, ഒരേ പ്രമേയം കൂടിയാണ്. ദാമ്പത്യത്തിലെ തെറ്റിദ്ധാരണ എന്ന പ്ലോട്ടാണത്. 1984 മെയ് 11 പ്രദർശനത്തിനെത്തിയ ജോഷിയുടെ സന്ദർഭം, പിരിയില്ല നാം എന്നീ ചിത്രങ്ങളിൽ മുൻപ് സന്തോഷത്തിലും പിന്നീട് തെറ്റിദ്ധാരണയുടെ പേരിൽ തെറ്റിപ്പിരിയുകയും ചെയ്യുന്ന ദമ്പതികളെ കാണാം. പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് മെസ്സേജ്. നസീർ അവതരിപ്പിക്കുന്ന ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ കുട്ടിയുണ്ടെന്ന ഏഷ്യനിക്കാരന്റെ, അതായത് ജോസ് പ്രകാശാണ്, അപവാദം മൂലം ബന്ധം ഉലഞ്ഞ ലക്ഷ്മിയാണ് പിരിയില്ലെന്നാം എന്ന ചിത്രത്തിൽ. ലക്ഷ്മിയാണ് ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൊച്ചിൻ ഹനീഫയുടെ കഥയായിരുന്നു ആലപ്പി ഷെറീഫിന്റെ തിരക്കഥ. മക്കളായ ശ്രീനാഥ് രോഹിണി അവർ വലുതാകുന്നവരെ ലക്ഷ്മിയോടൊപ്പമാണ്. നസീറിന്റെ കൂടെ മറ്റൊരു വീട്ടിൽ മകനായ ശങ്കർ അവതരിപ്പിക്കുന്ന ചെറുപ്പക്കാരനുണ്ട്. നസീറിന്റെ ശത്രു ജോസ് പ്രകാശ് ലക്ഷ്മിയുടെ ബിസിനസ് വിശ്വസ്തനായി. ജോസ് പ്രകാശിന്റെ മകളും ശ്രീനാഥും, അതായത് ലക്ഷ്മിയുടെ മകനും, ഒരു കൂടം കുളിരും ഒരു കൂടം തേനും ഒക്കെ പാടി പ്രണയത്തിലാണ്. അതൊരു പ്രണയ ചതിയാണ്. ശത്രുവിന്റെ മകനെ ചീത്തയാക്കുവാൻ മകളെ ജോസ് പ്രകാശ് ഉപയോഗിക്കുന്ന ചതി. ഇതിനിടയിൽ നസീർ ലക്ഷ്മിമാരുടെ മകൾ രോഹിണിക്ക് കല്യാണമായപ്പോൾ ജോസ് പ്രകാശ് മകളെ, രോഹിണിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ലക്ഷ്മി അറിയുന്നത് പണ്ട് നസീറിന്റെ സുഹൃദ് ദമ്പതികൾ മരിച്ചപ്പോൾ അവരുടെ മകന്റെ, അതായത് ശങ്കറിന്റെ ഉത്തരവാദിത്വം നസീർ ഏറ്റെടുക്കുകയായിരുന്നു. അത് നസീറിന്റെ ജാരസന്തതിയല്ല, നസീർ ഒരു സഹായം ചെയ്യുകയായിരുന്നു. തെറ്റിദ്ധാരണയൊക്കെ മാറി പൂച്ചൽ ഖാദർ കെ വി മഹാദേവൻ ടീമിന്റെ രസമുള്ള പാട്ടുകൾ. കസ്തൂരി മാനിന്റെ തോഴി
കസ്തൂരി മാനിന്റെ തോഴി കനകക്കിനാവിന്റെ റാണി കസ്തൂരി മാനിന്റെ തോഴി കനകക്കിനാവിന്റെ റാണി കഥ പറയും നിൻ കണ്ണിൽ വിടരും കവിത വായിച്ചു നോക്കി പ്രേമ കവിത വായിച്ചു നോക്കി
മധുരക്കിനാവിന്റെ പേരിൽ മണിവില്ലുമായി വന്ന ദേവ മധുരക്കിനാവിന്റെ പേരിൽ മണിവില്ലുമായി വന്ന ദേവ നഖമുനയാൽ എന്നെങ്കിൽ നെയ്ത കവിത വായിച്ചു നോക്കി പ്രേമ കവിത വായിച്ചു നോക്കി
കസ്തൂരി മാനിന്റെ തോഴി കനകക്കിനാവിന്റെ റാണി
ചാർത്തുവാനോകം
കവിളിൽ ഒരു മുദ്ര ചാർത്തുവാൻ ലോകം.
ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മുൻ മെയ് മാസങ്ങളിൽ പുറത്തിറങ്ങിയ കുറച്ചുകൂടി നല്ല സിനിമകളുടെയും ഗാനങ്ങളുടെയും ഓർമ്മകളുമായി വീണ്ടും വരാം. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസർ അറ്റ് മലയാളം fm.co.nz എന്ന ഇമെയിലിൽ അറിയിക്കാം. താങ്ക് യു.
ഇതോടെ മലയാളം fm 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം fm 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം തിങ്ങും പാവന ശ്രീലകം കേരളം മോഹനം കേരളം മോഹനം സസ്യശ്യാമള കോമളം ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം കേരളം മോഹനം ശ്രീലക്ഷ്മി.